ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണനിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷപ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരുടെ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യ നിന്നയ്ക്കുമായി ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നുവെന്നേക്കും പ്രകാശിക്കും. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അനന്തരം ദാനിയേലെന്ന് ഞാൻ നോക്കിയപ്പോൾ മറ്റു രണ്ടാൾ ഒരുത്തൻ നദീതീരത്ത് ഇക്കരെയും ഒറ്റ നദീതീരത്ത് അക്കരെയും നിൽക്കുന്നത് കണ്ടു. എന്നാൽ ഇവൻ ക്ഷണവസ്ത്രം ധരിച്ചു നദിയിലെ വെള്ളത്തിനുമീതെ നിൽക്കുന്ന പുരുഷനോട് ഈ അതിശയ കാര്യങ്ങളുടെ അവസാനം എപ്പോൾ വരും എന്ന് ചോദിച്ചു. ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിനുമീതെ നിൽക്കുന്ന പുരുഷൻ വലങ്കയും ഇടങ്കയും സ്വർഗത്തേക്ക് ഉയർത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്, ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും ചെല്ലും. അവർ വിശുദ്ധജനത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെ നിവർത്തിയാവും എന്നിങ്ങനെ സത്യം ചെയ്യുന്നത് ഞാൻ കേട്ടു. ഞാൻ കേട്ടുവെങ്കിലും ഗ്രഹിച്ചില്ല. ആകയാൽ ഞാൻ യജമാനനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കും എന്ന് ചോദിച്ചു. അതിനവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലെ പോയിക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചു മുദ്രയിട്ടു ഇരിക്കുന്നു. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ചോദന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല. ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. 1335 ദിവസത്തോളം കാത്തു ജീവിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ. നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിക്കാൻ എഴുന്നേറ്റ് വരും. ബാരക്കുമാർ. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾക്കൂ. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യവുമില്ല, ദയയുമില്ല, ദൈവപരിജ്ഞാനവുമില്ല. അവർ ആണയിടുന്നു, പോസ്റ്റ് പറയുന്നു, കുല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തവാദത്തോട് രക്തവാദം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. അതിലെ സകല നിവാസികളും വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവുകളും ക്ഷീണിച്ചു പോകുന്നു. സമുദ്രത്തിലെ മത്സ്യങ്ങളും ഇല്ലാതെയാകുന്നു. എങ്കിലും ആരും വാദിക്കരുത്, ആരും ശാസിക്കുകയും അരുത്. നിന്റെ ജനമോ പുരോഹിതനോട് വാദിക്കുന്നവരെ പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് നീ പകൽ സമയത്ത് ഇടറി വീഴും. പ്രവാചകനും നിന്നോടുകൂടെ രാത്രി ഇടറി വീഴും. നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും. പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. അവർ ചെറുതോറും എന്നോട് ഏറെ പാപം ചെയ്തു. ഞാൻ അവരുടെ മഹത്വത്തെ ലജ്ജയ്ക്കായി മാറ്റും. അവർ എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു. അവരുടെ അർത്ഥത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. ആകയാൽ ജനത്തിനും പുരോഹിതനും ഒരുപോലെ ഭവിക്കും. ഞാൻ അവരുടെ നടപ്പ് അവരോട് സന്നദ്ധിച്ചു. അവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവർക്ക് പകരം കൊടുക്കും. അവർ ഭക്ഷിച്ചാലും തൃപ്തി പ്രാപിക്കുകയില്ല. അവർ സ്ത്രീസംഗം ചെയ്താലും തിരുകയില്ല. യഹോവയെ കൂട്ടാക്കുന്നത് അവർ വിട്ടുകളഞ്ഞുവല്ലോ. പരസംഗവും വീഞ്ഞും പുതിയ വീഞ്ഞും ബുദ്ധിയെ എടുത്തു കളയുന്നു. എന്റെ ജനം തങ്ങളുടെ മരത്തോട് അരുളപ്പാട് ചോദിക്കുന്നു. അവരുടെ വടി അവരോട് ലക്ഷണം പറയുന്നു. പരസംഗ മോഹം അവരെ പ്രമിപ്പിക്കുന്നു. അവർ തങ്ങളുടെ ദൈവത്തെ അടുത്ത് പരസംഗം ചെയ്യുന്നു. അവർ പർവ്വത ശിഖരങ്ങളിൽ ബലികഴിക്കുന്നു. കുന്നുകളിൽ അവർ നല്ല തണലുള്ള കരിവേലത്തിന്റെയും കുഞ്ഞയുടെയും ആലിന്റെയും കീഴെ ധൂപം കാട്ടുന്നു. അവിടെ നിങ്ങളുടെ പുത്രിമാർ പരസംഗം ചെയ്യുന്നു. നിങ്ങളുടെ പുത്രഭാര്യമാർ വ്യഭിചരിക്കുന്നു. നിങ്ങളുടെ പുത്രിമാർ പരസംഗം ചെയ്യുന്നതും നിങ്ങളുടെ പുത്രഭാര്യമാർ വ്യഭിചരിച്ച് നടക്കുന്നതും ഞാൻ സന്ദർശിക്കയില്ല. അവർ എന്നെ ഇച്ഛാസ്ത്രീകളോടുകൂടെ വേറിട്ട് പോവുകയും ദേവദാസികളോടുകൂടെ വിലയിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ബുദ്ധിയില്ലാത്ത ജനം നശിച്ചു പോകും. ഇസ്രയേലെ നീ പരസംഗം ചെയ്താലും യഹൂദ അപരാധം ചെയ്യാതെ ഇരിക്കട്ടെ. നിങ്ങൾ ഗിൽഗാലിലേക്ക് ചെല്ലരുത്. ബേത് അവനിലേക്ക് കയറിപ്പോകരുത്. യഹോവയാണ് എന്ന് സത്യം ചെയ്യുകയും അരുത്. ഇസ്രയേൽ ദിശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ ദിശാഠ്യം കാണിച്ചാൽ യഹോവ അവയെ ഒരു വിശാല സ്ഥലത്ത് കുഞ്ഞാടിനെ പോലെ മേയ്ക്കുമോ? എത്രയും വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു, അവനെ വിട്ടുകളക്കാം. മദ്യപാനം കഴിയുമ്പോൾ അവർ പരസംഗം ചെയ്യും. അവരുടെ പ്രഭുക്കന്മാർ ലജ്ജയിൽ അത്യന്തം ഇഷ്ടപ്പെടുന്നു. കാറ്റവളെ ചിറകുകൊണ്ട് ചുറ്റിപ്പിടിക്കുന്നു. അവർ തങ്ങളുടെ ബലികളിൽ എഴിവായി ലജ്ജിച്ചു പോകും. അഞ്ചാമത്തെ പുരോഹിതന്മാരെ കേൾപ്പീൻ, ഇസ്രയേൽ ഗ്രഹമേ ചെവിക്കൊള്ളുവീൻ, രാജഗ്രഹമേ ചെവിതരുവീൻ. നിങ്ങൾ നിഷ്ഠയ്ക്കൊരു കണിയും അബോരിന്മേൽ വിരിച്ച വലയും ആയി തീർന്നിരിക്കൊണ്ട് ന്യായവിധി നിങ്ങൾക്ക് വരുന്നു. മത്സരികൾ വസുലത്വത്തിൽ ആണ്ടുപോയിരിക്കുന്നു. ഞാനും അവർക്ക് ഏവർക്കും ഒരു ശാസകനാകുന്നു. ഞാൻ എഫ്രൈമിനെ അറിയുന്നു, ഇസ്രയേലിൽ എനിക്ക് മറിഞ്ഞിരിക്കുന്നതുമില്ല. എഫ്രൈമെ നീ എപ്പോൾ പരിശ്രമം ചെയ്തിരിക്കുന്നു? ഇസ്രയേൽ മലിനമായിരിക്കുന്നു. അവർ തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടതിന് അവരുടെ പ്രവർത്തികൾ സമ്മതിക്കുന്നില്ല. പരസംഗമോഹം അവരുടെ ഉള്ളിലുണ്ട്. അവർ യഹോവയെ അറിയുന്നതുമില്ല. ഇസ്രയേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു. അതുകൊണ്ട് ഇസ്രയേലും എഫ്രയീമും തങ്ങളുടെ അകൃത്യത്താൽ ഇടറി വീഴും. യഹൂദയും അവരോടുകൂടെ ഇടറി വീഴും. യഹോവയെ അന്വേഷിക്കേണ്ടതിന് അവർ ആടുകളെയും കന്നുകാലികളെയും കൊണ്ടുചെല്ലും. എങ്കിലും അവർ അവനെ കണ്ടെത്തുകയില്ല. അവൻ അവരെ വിട്ടുമാറിയിരിക്കുന്നു. അവർ അന്യപുത്രന്മാരെ ജനിപ്പിച്ചിരിക്കൊണ്ട് അവർ യഹോവയോട് വിശ്വാസ ബാധകം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒരു അമാവാസി അവരെ അവരുടെ ഓഹരികളോട് കൂടെ തിന്നുകളയും. ഇടയിൽ കാഹളവും രാമയിൽ തുര്യവും ഊതുകയും അവനിൽ പോർവിളി കൂട്ടുകയും ബെന്യാമീനെ എന്നിന്റെ പിറകെ വരുന്നു. ശിക്ഷാ ദിവസത്തിൽ എത്രയും ശൂന്യമാകും. നിശ്ചയമുള്ളത് ഞാൻ ഇസ്രയേൽ ഗോത്രങ്ങളുടെ ഇടയിൽ അറിയിച്ചിരിക്കുന്നു. യഹൂദ പ്രഭുക്കന്മാർ അതിൽ മാറ്റുന്നവരെ പോലെ ആയിത്തീർന്നു. അതിർ മാറ്റുന്നവരെ പോലെ ആയിത്തീർന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ക്രോധം വെള്ളം പോലെ അവരുടെ മേൽ പകരും. എഫ്രൈമിന് മനുഷ്യകൽപ്പന അനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നിയത് കൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനും ആയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എഫ്രൈമിന് പുഴുവും യഹൂദാഗ്രഹത്തിന് ദ്രവത്വവും ആയിരിക്കും. എഫ്രൈം തന്റെ വ്യാധിയും യഹൂദാഗ്രഹത്തിന്റെ മുറിയും കണ്ടപ്പോൾ എഫ്രൈം അശൂരിൽ ചെന്ന് ഇസ്രായേൽപരനായ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. എങ്കിലും നിങ്ങളെ സൗഖ്യമാക്കുവാനും നിങ്ങളുടെ മുറിവ് പൊറിപ്പിക്കാനും അവന് കഴിഞ്ഞില്ല. ഞാൻ എഫ്രൈമിനൊരു സിംഹം പോലെയും യഹൂദാഗ്രഹത്തിന്റെ ഒരു ബാലസിംഹം പോലെയും ഇരിക്കും. ഞാൻ തന്നെ കടിച്ചു കീറി പോയിക്കളയും. ഞാൻ പിടിച്ചുകൊണ്ടു പോകും. ആരും ഇടയിക്കുകയുമില്ല. അവർ കുറ്റമേറ്റു പറഞ്ഞ് എന്റെ മുഖം അന്വേഷിച്ചോളം ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്തിരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. ബാറക്കുമോർ ആറാമധ്യായം. വരുവീൻ, നമ്മ യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുൻപാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക. യഹോവയെ അറിയാൻ നാം ഉത്സാഹിക്ക. അവന്റെ ഉദയം പ്രഭാതം പോലെയും നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. എഫ്രയീമേ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? യഹൂദയെ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? നിങ്ങളുടെ വാത്സല്യം പ്രഭാത മേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന രണ്ട മഞ്ഞു പോലെയും ഇരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാർ മുഖാന്തരം അവരെ വെട്ടി എന്റെ വായിലെ വചനങ്ങളാൽ അവരെ കൊന്നുകളഞ്ഞു. എന്റെ ന്യായം വെളിച്ചം പോലെ ഉദിക്കുന്നു. യാഗത്തിലല്ല, ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. എന്നാൽ അവർ ആദാമെന്ന പോലെ നിയമത്തെ ലംഘിച്ചു. അവിടെ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. വിലയാതെ അകൃത്യം പ്രവർത്തിക്കുന്നവരുടെ പട്ടണം അത് രക്തം കൊണ്ട് മലിനമായിരിക്കുന്നു. പതിയിരിക്കുന്ന കവർച്ചക്കാരെ പോലെ ഒരു കൂട്ടം പുരോഹിതന്മാർ ശെഖേമിലേക്കുള്ള വഴിയിൽ കുല ചെയ്യുന്നു. അതേ അവർ ദുഷ്കർമ്മം ചെയ്യുന്നു. ഇസ്രയേൽ ഗ്രഹത്തിൽ ഞാൻ ഒരു ഭയങ്കര കാര്യം കണ്ടിരിക്കുന്നു. അവിടെ എഫ്രയീം പരസംഗം ചെയ്തു. ഇസ്രയേൽ മലിനമായിരിക്കുന്നു. യഹൂദയെ, ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ബാറക്കുമോർ മൂന്നാമധ്യായം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും മോശയുടെ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളത് പോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവന്റെ ഭവനത്തിലൊക്കെ മോശ വിശ്വസനായിരുന്നത് അല്ല ചെയ്യാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന വൃത്തനായിട്ടത്രേ. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായി പുത്രനായിട്ട് തന്നെ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ, ഇന്ന് നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എന്റെ പ്രവൃത്തിയെ കണ്ടിട്ടും എന്നെ ചോദന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികളെ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടതയെന്ന് നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുകയും നിങ്ങൾ ആരും പാപത്തിന്റെ രതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുകയും ആ തിരിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഇന്ന് നിങ്ങളെന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രയീമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെടുന്നവർ എല്ലാവരും അല്ലോ? 40 ആണ്ട് ആരോട് ക്രോധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. 4 അധ്യായം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചന അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തിങ്കിൽ പ്രവർത്തികൾ തീർന്നുപോയ ശേഷവും അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളിയിരിക്കുന്നുവല്ലോ. 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിവർത്തനായി എന്നും 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കയില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കും. എന്റെ സദ്വർത്തമാനം കേട്ടത് അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോയാലും ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അതിന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുൻപേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെ കുറിച്ച് ഇന്നത്തെ കൽപ്പിക്കയില്ലായിരുന്നു. ആകയാൽ പിന്നെ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി തീർന്നു. അതുകൊണ്ട് ആര് മനസ്സിലാക്കിയതിന്റെ ദൃഷ്ടാന്തത്തിന് ഒത്തവണ്ണം വീരാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തരോള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചുകളെയും വേർവിട്ടും വരെ തുളച്ചു തെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാവങ്ങളെയും വിവേകിക്കുന്നതും ആകുന്നു. അവന് മറിഞ്ഞിരിക്കുന്നവരും ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും അലർന്നതുമായി കിടക്കുന്നു. അവനുമായി ചാകുന്നു നമുക്ക് കാര്യമുള്ളത്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ ശരികാര്യം മുറുകെ പിടിച്ചു കൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവന് അത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കണ്ണനുവിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. 5-ാം അധ്യായം. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിക്കാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത കൊണ്ടവനായാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റി പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിന് വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനും ആകുന്നു. എന്നാൽ മഹാപുരോഹിതനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വർവേ എടുക്കുന്നില്ല. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകാനുള്ള മഹത്വം സ്വർവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന്
അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തു അത്രേ. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്ക് ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. ക്രിസ്തുവിന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നതിനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചു ഇരിക്കുന്നു. ഇതിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട് എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ പുതേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളെയും ആദ്യപാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നതിനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തതിനത്രേ. അവൻ ശിശുവല്ലു, കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയാൻ തരക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുമായി ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കെ പറ്റുകയുള്ളൂ. ബാറക്കുമങ്ങൾ സങ്കീർത്തനം 100-ാം അധ്യായം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ഏർപ്പെടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവമെന്ന് അറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്ത തലമുറ തലമുറയായി ഇരിക്കുന്നു. 101. ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും, യഹോവയെ ഞാൻ നിനക്ക് കീർത്തനം പാടും. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. എപ്പോൾ നീ എന്റെ അടുക്കൽ വരും, ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്കഹൃദയത്തോടെ പെരുമാറും. ഞാനൊരു നീചകാര്യം എന്റെ കണ്ണിന് മുമ്പിൽ വെക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു, അതെന്നോട് ചേർന്ന് പറ്റുകയില്ല. വക്രഹൃദയം എന്നോട് അകന്നിരിക്കും, ദുഷ്ടതയെ ഞാൻ അറിയയില്ല. കൂട്ടുകാരനെ കുറിച്ച് യേശുവിനെ പറയുന്നതിനെ ഞാൻ നശിപ്പിക്കും. ഉന്നത ഭാവവും നികള ഹൃദയമുള്ളവനെ ഞാൻ സഹായിക്കയില്ല. ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേൽ ഇരിക്കുന്നു. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും, വഞ്ചന ചെയ്യുന്നവൻ എന്റെ വീട്ടിൽ വസിക്കയില്ല. ഫൂസ്ക് പറയുന്നവൻ എന്റെ മുമ്പിൽ ഉറച്ചു നിൽക്കയില്ല. യഹോവയുടെ നഗരത്തിൽ നിന്ന് സകല ദുഷ്പ്രവൃത്തിക്കാരെയും ശീലിച്ചു കളയേണ്ടതിന് ദേശത്തിലെ ദുഷ്ടന്മാരെ ഒക്കെയും ഞാൻ രാവിലെ തോറും നശിപ്പിക്കും. 102. യഹോവയെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറക്കരുതേ, നിന്റെ ചെവിയെങ്കിലേക്ക് ചായ്ക്കണമേ. ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരം നൽകണമേ. എന്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു, എന്റെ അസ്ഥി തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു, എന്റെ ഹൃദയം അരിഞ്ഞ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിക്കാൻ മറന്നുപോകുന്നു, എന്റെ ചരക്കത്തിന്റെ ഒച്ചൻ മെത്തം എന്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. ഞാൻ മരുഭൂമിയിലെ വേദാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. ഞാൻ ഉറക്കളിച്ചിരിക്കുന്നു, വീട്ടിനുള്ളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു. എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ നിന്ദിക്കുന്നു, എന്നോട് ചീർന്നവർ എന്റെ പേര് ചൊല്ലി ശപിക്കുന്നു. ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു, എന്റെ പാനീയത്തിൽ കണ്ണുനീർ കലക്കുന്നു. നിന്റെ കോപവും ക്രോധവും ഹേതുവായിട്ട് തന്നെ നീ എന്നെ എടുത്ത് എറിഞ്ഞുകളഞ്ഞല്ലോ. എന്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു, ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. നീയോ യഹോവയെ എന്നേക്കുമുള്ളവൻ, നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. നീ എഴുന്നേറ്റ് സീയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിക്കാനുള്ള കാലം, അവയെ അതിന് സമയം വന്നിരിക്കുന്നു. നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോടും താല്പര്യവും അവരുടെ പുഴിയോട് അലിവും തോന്നുന്നു. യഹോവ സീയോനെ പണികയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും അവൻ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതെ ഇരിക്കുകയും ചെയ്തതുകൊണ്ട് യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടും. വരുവാണ്ടിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വെക്കും. സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും. യഹോവയെ സേവിപ്പാൻ യാദികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ സിയോനിൽ യഹോവയുടെ നാമത്തെയും യെരുശലേമിലവന്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതിന് വേദന്മാരുടെ ഞരക്കം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും യഹോവ തന്റെ വിശുദ്ധയെ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കൻ പാർത്തുവല്ലോ. അവൻ വഴിയിൽ വെച്ച് എന്റെ ബലം ക്ഷയിപ്പിച്ചു. അവൻ എന്റെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. എന്റെ ദൈവമേ, ആയുസിന്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ എന്ന് ഞാൻ പറഞ്ഞു. നിന്റെ സമ്മർദ്ദങ്ങൾ തലമുറ തലമുറയായി ഇരിക്കുന്നു. പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു. ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോവും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോവുകയും ചെയ്യും. നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയും ഇല്ല. നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും, അവരുടെ സന്തതിന്റെ സന്നിധിയിൽ നിലനിൽക്കും. വരയ്ക്കുമോർ എന്നനുമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരം ഭൂമിയെ അവന്റെ വിശ്രാമത്തെ വാഴ്ത്തുക. എന്നനുമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരം ഒന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കരുതനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവാസകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെയും ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും വർഷിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതില്ല. ആകാശം ഭൂമിക്കും ഇതേ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നതല്ലോ, നാം പൊടി എന്നവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂപോലെ അവൻ പൂക്കുന്നു. കാറ്റ് ഒന്നിലടിക്കുമ്പോൾ അത് ഇല്ലാതെയാകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയയോ എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ ജീവനത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്തും സ്വർഗത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞയനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവൻ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവീൻ. എന്നനുമേ യഹോവയെ വാഴ്ത്തുക, എന്നനുമേ യഹോവയെ വാഴ്ത്തുക. യഹോവയെ സ്തുതിപ്പീൻ, ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. പറയ്ക്കുന്നു യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവീൻ. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയതിൽ സന്തോഷിക്കട്ടെ, സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. അവർ നൃത്തം ചെയ്തുകൊണ്ട് അവന്റെ നാമത്തെ സ്തുതിക്കട്ടെ, തപ്പനോടും ചിഹ്നത്തോടും കൂടി അവനെ കീർത്തനം ചെയ്യട്ടെ. യഹോവ തന്റെ ജനത്തിൽ പ്രസ്താവിക്കുന്നു, താഴ്ന്നുള്ളവരെ അവന്റെ രക്ഷകൊണ്ട് അലങ്കരിക്കും. ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ, അവർ തങ്ങളുടെ ശൈലികളിൽ ഘോഷിച്ചുല്ലസിക്കട്ടെ. അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായി തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിനും അവരുടെ രാജാക്കന്മാരെ ചങ്ങലുകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുപ് വിലങ്ങളാലും ബന്ധിക്കേണ്ടതിനും എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിനും തന്നെ അത് അവന്റെ സർവഭക്തന്മാർക്കും ബഹുമാനമാകുന്നു. യഹോവയെ സ്തുതിപ്പീൻ. ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ. Psalms 150. അവന്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ. അവന്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ. അവന്റെ മഹിമാധിക്യത്തിനൊക്കെ അവനെ സ്തുതിപ്പീൻ. താളനാദത്തോടെ അവനെ സ്തുതിപ്പീൻ. വീണയോട് ഭിന്നത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ. തപ്പിനോട് നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ. തന്ത്രനാദത്തോടും കുഴലിനോടും കൂടെ അവനെ സ്തുതിപ്പീൻ. ക്ഷാദമുള്ള കൈത്താളങ്ങളോട് അവനെ സ്തുതിപ്പീൻ. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോട് അവനെ സ്തുതിപ്പീൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പീൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യ മുതൽ നേക്കം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നബ്രാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവവുമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ സന്നിധിനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു ബുധനാഴ്ചയുടെ ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനും ആരാധിപ്പാനും അനുനിമിഷം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ കർണകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് തമ്പുരാനെ സ്തുതിക്കാനും ആരാധിക്കാനും ഒരുക്കി തന്ന ഈ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടെ ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ശരണപ്പെടാം. ഈ ശുശ്രൂഷയില് സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകാല വന്നിയ മാമനച്ചൻ, ഡോക്ടർ വി സി വർഗീസച്ചൻ, ഐഷപി പ്രകാശച്ചൻ, വന്നിയ സക്കറിയ റമ്പാച്ചൻ, അതുപോലെ തന്നെ ദൂരം ചാരിയമായി ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വ്യത്യസ്ത മേഖലയിലായിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതത്തിലെ ഒരു ഗീതം വന്നിയ ഐശപി പ്രകാശച്ചൻ ആലപിക്കുന്നതായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 354 പാട്ട് 354. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. സുപരിചിതമായ ഒരു ഗീതമാണ്. എല്ലാവരും ഈ ഗാനം ആലപിക്കണം. മ്യൂട്ട് ചെയ്യാൻ മറന്നു പോകരുത് എന്നുള്ള കാര്യം മറന്നു പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കുന്നെ എന്നാഥ, നിറയ്ക്കെന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റം നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റം നിറഞ്ഞു ശോഭിപ്പാൻ. ശൈശവപ്രായ വീഴ്ചകൾ, മോശയാലുള്ള താഴ്ചകൾ, നിക്കുകയെല്ലാം നായക, ഏകുക നിൻ സമ്പൂർണത. നിക്കുകയെല്ലാം നായക, ഏകുക നിൻ സമ്പൂർണത. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്കെന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റം നിറഞ്ഞ ശോഭിപ്പാൻ. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്കെന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റം നിറഞ്ഞ ശോഭിപ്പാൻ. വാങ്ങുകയല്ല ഉത്തമം, താങ്ങുകയേറെ ശുദ്ധമാം, എന്നും നിന്നോട് കൂടെ ഞാൻ എണ്ണുവാൻ ജ്ഞാനം നൽകണം. എന്നും നിന്നോട് കൂടെ ഞാൻ എണ്ണുവാൻ ജ്ഞാനം നൽകണം. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്കെന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞ ശോഭിപ്പാൻ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞ ശോഭിപ്പാൻ യേശുവിൻ കൂടെ താഴുവാൻ യേശുവിൻ കൂടെ വാഴുവാൻ യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ യേശുവെ പോലെയാകുവാൻ യേശുവിൻ വാക്കു കാക്കുവാൻ യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ.
നമുക്ക് കൗമ പ്രാർത്ഥിക്കാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായി അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. ഈ ബാറിക്കുമോർ ദുർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പ് ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നുവന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരബലമായ കർത്താവ് യേശുയാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൂർത്തിയേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ വണ്ണ സമയത്തും ദൈവം തമ്പുരാനോടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അരിഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയുടെ കുരിശിലേക്ക് കരേറിയവനായ മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മശീഹ തമ്പുരാനെ, നിന്റെ ശ്രീവായുടെ പ്രകാശം ഞങ്ങളുടെ മേൽ ശോഭിപ്പിക്കണമേ. ഞങ്ങളുടെ ആത്മാവിന്റെ അന്ധകാരത്തെ നീക്കി പ്രകാശിപ്പിക്കേണ്ടമേ. ഞങ്ങളുടെ കർത്താവേ നീ ഞങ്ങളുടെ ദൈവമാകുകൊണ്ടും ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും നിന്റെ വലത്തുക ഞങ്ങളുടെ മേൽ വെക്കുവാനായിട്ട് ഞങ്ങളുടെ ആത്മാവിന്റെ പുറകെ പുറപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഞങ്ങൾ നടക്കേണ്ടതായ നിന്റെ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരേണമേ. കർത്താവേ നിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയാ ഞങ്ങളെ യോഗ്യരാക്കിയിടമേ. കർത്താവായ യേശു മശിഹ ഞങ്ങളുടെ വാഹിദിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും ഞങ്ങളുടെ നാഹുദിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നിനക്കിഷ്ടമുള്ളതായ അവസാനം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ലോകങ്ങളുടെ സൃഷ്ടാവും സൃഷ്ടികളെ സ്ഥിരപ്പെടുത്തുന്നവനും നിന്റെ സ്ലീപാ മൂലം ലോകത്തിന്റെ രക്ഷയുണ്ടാക്കിയവനും തന്റെ സ്ലീപ്പായുടെ രക്തത്താൽ മേലുള്ളവരെയും താഴെയുള്ളവരെയും സമാധാനപ്പെടുത്തിയവനുമാ ദൈവമേ, രഹസ്യവും പരസ്യവുമാ ശത്രുക്കൾ രക്ഷപ്പെടുവാനായിട്ട് ഞങ്ങൾക്ക് ബലമുള്ള കോട്ടയായിരിക്കണമേ. നിന്റെ കുറ്റമില്ലാത്ത രക്തത്താൽ രക്ഷിച്ചിട്ടുള്ള മരിച്ചുപോയവർക്ക് നീ ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ മശിഹാതുംബുരാനെ നിന്റെ സ്ലീപാ മൂലം നിന്നേക്ക് നിന്നെ വന്നിട്ട് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപയരുളയിടമേ. ആമീൻ.
പറയ്ക്കുമോ പ്രിയേക ദൈവത്തിന്റെ അന്നേതൊരു നാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. ഒന്നീരായ വൈദിക ശ്രേഷ്ഠരെ,
കർത്താവിൽ അനുഗ്രഹീതമായ വിശ്വാസികളുടെ സമൂഹമേ, വളരെ അനുഗ്രഹീതമായ ഈ ദിനം നമുക്ക് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവശബ്ദം കേട്ട് നമ്മെ തന്നെ ആ കൃപയിൽ സമർപ്പിക്കാൻ തക്കവണ്ണം ദൈവം തന്ന കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോ നിമിഷവും വളരെ അത്ഭുതകരമായി പ്രയാസങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയൊക്കെ മധ്യത്തിൽ ദൈവം നമ്മളെ നടത്തുന്നു എന്നുള്ളത് ഒരു ജീവിതത്തിന്റെ പരമാർത്ഥമായി എപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം പലവിധത്തിലുള്ള അതിൻ്റെതായ പ്രതിബന്ധങ്ങളൊക്കെ നമുക്ക് സമ്മാനിക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യന് ഒരു പ്രത്യാശയും ഒരു പ്രതീക്ഷയും നല്ല നാളെ പറ്റിയുള്ള ഒരു തീവ്രമായ ആത്മീയ കാഴ്ചപ്പാടും ഒക്കെ നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയും നമ്മുടെ വ്യക്തിജീവിതത്തിൽ അനുഭവിച്ചറിയുകയും അല്ലെങ്കിൽ അതുപോലെ ജീവിച്ച പിതാക്കന്മാരുടെയൊക്കെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള വലിയ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം ഈ ദിനങ്ങളിലൊക്കെ സഭയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. ദൈവാനുഭവങ്ങളെ ഏറ്റവും അതിന്റെ മഹോന്നതമായ തലങ്ങളിലേക്ക് സാംശീകരിച്ച ഒരു മഹാപരിശുദ്ധന്റെ ഓർമ്മ നമ്മൾ സഭയിൽ മൊത്തമായിട്ട് കൊണ്ടാടുകയാണ്. പലങ്കരയുടെ താമസ ശ്രേഷ്ഠനായ പരിശുദ്ധ പരിപരത്തിരിവേണി എപ്പോഴും ആ വിശുദ്ധനെ ഓർക്കുമ്പോൾ ശക്തിയുക്തം പറയാൻ പറ്റുന്നൊരു യാഥാർത്ഥ്യം ഈ സഭ ക്ഷയിച്ചു പോകാതിരിക്കാൻ ദൈവം നൽകിയ ഒരു വലിയ ശക്തിയാണ് പരിശുദ്ധ പരിപരത്തിരിവേണി. നമുക്കറിയാം ഈ പഴയ നിയമത്തിലൊക്കെ ദൈവത്തെ മറന്ന് മനുഷ്യൻ ജീവിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യനെ വീണ്ടും ആത്മീയമായി പുനരുദ്ധരിക്കാൻ ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ സഭ അതിന്റെ ശക്തി ക്ഷയിക്കാതിരിക്കുവാൻ തക്കവണ്ണം ഇതിനെ പുനരുദ്ധരിപ്പിക്കാൻ ദൈവം ഈ സഭയ്ക്ക് നൽകിയ ഒരു വലിയ തേജസ്സാണ് പരിപരത്തിരിവേണി. തീർച്ചയായിട്ടും ആ പിതാവിന്റെ മധ്യസ്ഥതയും പ്രാർത്ഥനയും ആ പിതാവിന്റെ സാന്നിധ്യവും ശരീരം കൊണ്ട് ഓർപ്പെട്ടിട്ടും ഇന്ന് ആ ഓർമ്മ പോലും നൽകുന്ന ഒരു ആത്മീക പ്രേരണ ഈ സഭയിൽ മുഴുവൻ വിശ്വാസികൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ സത്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പരിശുദ്ധ പരിപരത്തിരിവേണി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ദാനമാണ്. ഒരുപക്ഷെ പലരും വിചാരിക്കും ജനങ്ങൾ ആദരിക്കുന്നു. ഈ ജനങ്ങൾ ആദരിക്കാൻ അത് ദൈവം ഇടയാക്കി തീർത്തതാണ്. അതിനു മുമ്പും പിന്നും എത്രയോ ആളുകൾ എത്രയോ മനുഷ്യര് പ്രാർത്ഥനയുള്ള മനുഷ്യർക്ക് ജീവിച്ചിരുന്നിട്ടെങ്കിലും ഒക്കെ ഇത്രയും ഒരു ആളുകളുടെ ഹൃദയത്തിൽ ഒരു ദൈവ സാന്നിധ്യബോധം തിരിച്ചറിയത്തക്കവണ്ണമുള്ള ഒരു സാധ്യതയായി ആരും വളർന്നിട്ടില്ല എന്നുള്ളത് പരമാർത്ഥം. അത്രമാത്രം പ്രാർത്ഥനയുടെയും നന്മയുടെയും പ്രകാശകിരണങ്ങളെ സമസ്ത മാനവജാതിക്കും പ്രത്യേകിച്ച് തന്നെ സമീപിക്കുന്ന ആളുകൾക്കൊക്കെ പകർന്നു കൊടുത്ത ഒരു ശ്രേഷ്ഠ പിതാവാണ്. ആ പിതാവിന്റെ മധ്യസ്ഥത എന്നും ഈ സഭയ്ക്ക് കാവലാകട്ടെ. അതുപോലെ തന്നെ വഴിപിഴച്ച് നടക്കുന്ന ആളുകൾക്കൊക്കെ ആ മഹാപരിശുദ്ധന്റെ നേരായ പാതകള് ദൈവത്തെ നോക്കി യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഉള്ളൊരു ഒരു ഊർജ സ്രോതസ്സായി നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കടവിൽ പൗലോസ് പറത്താനോസ് മെത്രാപ്പോലിത്തയുടെ 115-ാം ഓർമ്മ, അദ്ദേഹം ആലോത്രിക്ക സെമിനാരിയിലാണ് കബറടക്കിയിരിക്കുന്നത്, 2-ാം തീയതിയായിരുന്നു. അതുപോലെ തന്നെ 5-ാം തീയതി ഈ ഭദ്രാസനത്തിലെ ഈ സഭയിലെ ഫിലായി ഭദ്രാസനത്തെ അല്ലെങ്കിൽ അഹമ്മദാബാദ് ഭദ്രാസനങ്ങളെയൊക്കെ വളരെ 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 നന്മയിൽ നയിച്ച അഭിമന്യ സ്തേഫാനോസ് മാർ തേവോദോസ് മെത്രാപ്പോലിത്തയുടെ 15-ാം ഓർമ്മയാണ്. കൽക്കട്ട ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തയായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുമ്പോൾ ഒരുപക്ഷെ ബാഹ്യ കേരളത്തിൽ സഭയുക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ അവകാശപ്പെടാൻ യാതൊരു സാധ്യത വളരെ വിരളമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ആ ഭദ്രാസനത്തിൽ നിയോഗിതനാവുകയും വളരെ ശാന്തമായി തന്റെ കഴിവുകളൊന്നും ലോകമുമ്പാകെ എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കാതെ എന്നാൽ ആ കഴിവുകൾ അനേകർക്ക് പ്രയോജനപ്പെടുത്തത്തക്കവണ്ണം സഭയ്ക്ക് വേണ്ടി വളർത്തിയെടുത്ത ഒരു വലിയ പിതാവ്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനൊക്കെ എത്ര വർണ്ണിച്ചാലും മതിയാവത്തില്ല. ഇതുപോലുള്ള നല്ല പിതാക്കന്മാർ ഈ സഭയുടെ വലിയ വാഗ്ദാനമാണ്, ദൈവം തന്ന നന്മയാണ്. ആ പിതാവിനെ വളരെ ആദരവോടെ സ്മരിക്കുന്നു. അതുപോലെ തന്നെ വലിയ പറമ്പിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തയുടെ 56-ാം ഓർമ്മയാണ്. അദ്ദേഹവും ആലുവ തർക്ക സെമിനാറിലാണ് കബറടങ്ങിയിരിക്കുന്നത്, 6-ാം തീയതി. ഈ വിശുദ്ധ പിതാക്കന്മാരെയൊക്കെ വളരെ ആദരവോടെ സ്മരിക്കുന്നു. ഇതുപോലുള്ള പിതാക്കന്മാരുടെയൊക്കെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമുക്കൊക്കെ സുപരിചിതനും ഈ പ്രാർത്ഥനയുടെ വലിയ ഒരു ഭാഗവും നമ്മളൊക്കെ സ്നേഹിക്കുന്ന വന്നിയ
ഭിന്നേശനാണ്. അച്ഛനെ ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. ഏത് സമയത്ത് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കണം എന്നാവശ്യപ്പെട്ടാലും അന്ന് ജോർജ് റാണിയിൽ അച്ഛൻ ഒരു മടിയും കൂടാതെ ഇതിൽ സംബന്ധിക്കുകയും അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കൊക്കെ ഒരു വലിയ ആത്മീയ ഉത്തേജനം തന്നെയാണ് അച്ഛന്റെ സാന്നിധ്യവും അച്ഛന്റെ വാക്കുകളും അച്ഛൻ നൽകുന്ന സപ്പോർട്ടും ഒക്കെ. തീർച്ചയായിട്ടും അച്ഛന്റെ സ്നേഹത്തിനും അച്ഛന്റെ സാന്നിധ്യത്തിനും ഒരുപാട് സ്നേഹവും നന്ദിയും ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിൽ അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ ആദരവോട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് വന്യ എസ് എ വി പ്രകാശിച്ച സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം കൂടി ആലപിക്കും. അതിനുശേഷം വന്യ അച്ഛനെ പ്രസംഗിക്കുന്നതായിരിക്കും. എനിക്കല്പം ഞാനൊരു യാത്രയിലാണ്. ആ യാത്രയുടെ മധ്യത്തിലാണ് ഞാൻ ഈ ശുശ്രൂഷയ്ക്കൽ നിയോഗിതനാകുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇത് കഴിഞ്ഞാൽ എനിക്ക് ഫോൺ കേൾക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തുറന്നുള്ള കാര്യങ്ങളൊക്കെ വന്നി ഐ എസ് എഫ് പി പ്രകാശത്തിന് നിർവഹിച്ചോളും. അന്നേരം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒന്ന് രണ്ട് പേരുകൾ ഞാൻ നേരത്തെ അങ്ങ് ഓർപ്പിക്കുകയാണ്. നിങ്ങൾ വളരെ ഗൗരവത്തോടെ മനസ്സിലോർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു പേര് ലളിത എന്ന് പറയുന്ന ഒരു സഹോദരിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ക്യാൻസർ ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് കടന്നു പോകുന്നു. ഇനിയും പ്രാർത്ഥനയിൽ മാത്രം പ്രതീക്ഷയും പ്രത്യാശയും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സഹോദരിയാണ്. കണ്ണുനീരോടെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് വളരെ വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ് ലളിത. അതോടൊപ്പം തന്നെ ഒരു തമ്പിയെങ്കില് അദ്ദേഹം വളരെ സിവിയർ ആക്സിഡന്റ് ആയിട്ട് വളരെ ക്രിട്ടിക്കൽ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഈ പറയുന്നത് പോലെ ദൈവത്തിന് മാത്രമേ ഇനി അദ്ദേഹത്തെ പ്രചരിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ, തിരിച്ചുകൊണ്ടുവരാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദയവായിട്ട് ഈ തമ്പിയെങ്കിലിനെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. അതോടൊപ്പം തന്നെ ഒരു ബേബിയെങ്കിലിനെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതാണ്. അദ്ദേഹം സൗഖ്യം പ്രാപിച്ചിരുന്നു എങ്കിലും കൂടുതൽ ആരോഗ്യം പ്രാപിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. പിന്നെ നമ്മൾ സാധാരണ ഓർക്കാറുള്ള ആളുകളെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഒരു ആലിസ് ജോസഫ് കഴിഞ്ഞ ആഴ്ച സർജറി ആയിരുന്നു ബ്രെയിൻ ട്യൂമറിന്റെ. ദൈവകൃപയാൽ ആ സർജറിയൊക്കെ കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്നു. എങ്കിൽ തന്നെയും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ആ സഹോദരിയെ ഓർക്കുക. ഇത് മറ്റാരിലൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഓർക്കണം. ഇപ്പോഴ് പ്രിയപ്പെട്ട ഐസക് അച്ഛൻ പ്രസംഗിക്കും. അതിനുശേഷം ബിന്നേച്ചൻ പാട്ടുപാടും. അതിനുശേഷം ബിന്നേച്ചൻ പ്രസംഗിക്കും. അതിനുശേഷം പ്രാർത്ഥനയിൽ ഈ ആളുകളെ മറ്റാളുകളെയൊക്കെ ഓർക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇപ്പോഴ് ഐസക് അച്ഛനെ സുവിശേഷ ഗീതം ആലപിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്നു.
സുവിശേഷ ഗീതങ്ങളിലെ 249 ഗീതം 249. ഞാൻ നിൻ കൂടെയുണ്ട്, ഞാൻ നിൻ കൂടെ. ജീവിതയാത്രയിൽ ഭാരങ്ങളേറുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട് എന്ന ഗീതം നമുക്ക് ഒരുമിച്ച് ആലപിക്കാം. ഞാൻ നിൻ കൂടെയുണ്ട്, ഞാൻ നിൻ കൂടെയുണ്ട്. ജീവിതയാത്രയിൽ ഭാരങ്ങളേറുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്. ജീവിതയാത്രയിൽ ഭാരങ്ങളേറുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്. അധ്വാനിക്കുന്നോരെ ഭാരം ചുമപ്പോരെ ഞാൻ നിൻ കൂടെയുണ്ട്. അധ്വാനിക്കുന്നോരെ ഭാരം ചുമപ്പോരെ ഞാൻ നിൻ കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരെ നീ നടന്നിടുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരെ നീ നടന്നിടുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്. ഞാൻ നിൻ കൂടെയുണ്ട്, ഞാൻ നിൻ കൂടെയുണ്ട്. ജീവിതയാത്രയിൽ ഭാരങ്ങളേറുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്. ശത്രുക്കളേറുമ്പോൾ മിത്രങ്ങൾ മാറുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്. ശത്രുക്കളേറുമ്പോൾ മിത്രങ്ങൾ മാറുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്. രോഗക്കിടക്ക
കൈയിൽ നല്ലൊരു വൈദ്യനാ ഞാൻ നിൻ കൂടെയുണ്ട്. രോഗക്കിടക്കയിൽ നല്ലൊരു വൈദ്യനാ ഞാൻ നിൻ കൂടെയുണ്ട്. ഞാൻ നിൻ കൂടെയുണ്ട്. ഞാൻ നിൻ കൂടെയുണ്ട്. ജീവിതയാത്രയിൽ ഭാരങ്ങളേറുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്. ജീവിതയാത്രയിൽ ഭാരങ്ങളേറുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്. ഹൃദയം ഉറങ്ങുമ്പോൾ ഉള്ളം തകരുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്. ഹൃദയം ഉറങ്ങുമ്പോൾ ഉള്ളം തകരുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്. ആകുല ചിന്തയാൽ പാരം വലയുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്. ആകുല ചിന്തയാൽ പാരം വലയുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്. ഞാൻ നിൻ കൂടെയുണ്ട്. ഞാൻ നിൻ കൂടെയുണ്ട്. ജീവിതയാത്രയിൽ ഭാരങ്ങളേറുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്. ജീവിതയാത്രയിൽ ഭാരങ്ങളേറുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്.
ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് ഡാനിയേൽ അച്ഛനെ, ബെന്നി അച്ഛനെ, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വിനയപൂർവ്വം സ്നേഹപൂർവ്വം സ്ഥാപനം ചെയ്യുന്നു എന്നതിന് വേണ്ടി.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ഈ പ്രയർ ലൈനിൽ നമുക്ക് ഒരുമിച്ച് ചേരുവാൻ ഇടയാക്കിയ പരമകാന്തികനായ ദൈവത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഉള്ള ശതാധിപന്റെ സംഭവത്തെ പറ്റിയാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു. അവൻ കഫർനഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്നവൻ, എന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ചപ്പെട്ട വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട്, ഞാൻ വന്നവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ ഉത്തരമായിട്ട് പറയുന്നു, കർത്താവെ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരൻ സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു. എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോവുക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശുതമ്പുരാൻ അതിശയിച്ച് തന്നെ പിൻചെല്ലുന്നവരോട് ഇപ്രകാരം പറയുന്നു, ഇസ്രായേൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. ആ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ യേശു ശതാധിപനോട്, പോകുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴിക തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ഇതാണ് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലെ നാം ഈ സംഭവത്തെ പറ്റി വായിക്കുന്നു. ഇതിനോട് സമാനമായിട്ട് ഇതേ സംഭവം തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലും കാണുന്നുണ്ട്. 2-ാമത്തെ വാക്യം മുതലോടെ പറയുന്നത് യഥാധിപന് പ്രിയനായ ദാസൻ സുഖമില്ലാതായിരിക്കുന്നു, ദീനം പിടിച്ച് മരിക്കാറായി. അവൻ യേശുവിനെ പറ്റി കേട്ടിട്ട് അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിക്കുവാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു, നീ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യൻ, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോടുകൂടെ പോയി. വീടിനോട് അടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ചു, കർത്താവെ പ്രയാസപ്പെടേണ്ട, നീ എന്റെ അകത്ത് വരുക, ഞാൻ പോരാത്തത്. അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ദാസന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ, എന്റെ കീഴിൽ പടയാളിലുണ്ട്. ഒരുവിനോട് പോവുക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവിനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു, എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട് അവങ്കിൽ ആശ്ചര്യപ്പെട്ടു തിരിഞ്ഞു നോക്കി. അനുഗമിക്കുന്ന കൂട്ടത്തോട് ഇസ്രായേലിൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശ്രാധികം പറഞ്ഞു വെച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. വിശുദ്ധ മത്തായി സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും അപ്പോ രണ്ട് രീതിയിൽ പ്രതിപാദിക്കുന്നതായിട്ട് നാം കാണുന്നു. അടുത്ത സംഭവം, അതിന്റെ ആരംഭവും അതിന്റെ അവസാനവും ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഇടയ്ക്ക് നടക്കുന്ന ചില സംഭവങ്ങൾ കുറെ അഡീഷണലായിട്ട് വിശുദ്ധ ലൂക്കോസ് സുവിശേഷത്തിനായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഏതെങ്കിലും വ്യക്തിക്ക് യേശു തമ്പുരാൻ നൽകിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രശംസയാണ് ഇവിടെ കാണുന്നത്. പിന്നെ കേട്ടുകൊണ്ടിരുന്ന യഹൂദന്മാർക്ക് വലിയ തരത്തിലുള്ള ഒരു ഞെട്ടലും ദേഷ്യവും അമർഷവും ഉളവാക്കുന്നതായിരുന്നു ഈ വാക്കുകൾ. അപ്പൊ ഈ മനുഷ്യൻ, ഈ ശതാധിപൻ റോമാക്കാരനാണ്, പുറജാതിക്കാരനാണ്. അപ്പൊ യഹൂദന്മാരുടെ ദൃഷ്ടിയിൽ പുറജാതികൾക്ക് സ്വർഗരാജ്യത്തിൽ അവകാശമില്ല. അപ്പൊ നരകത്തില് തീ കെട്ടുപോകാതെ കത്തുന്നതിനുള്ള വിറകായിട്ട് മാത്രമാണ് അവര് പ്രജാതികളെ കണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരുവനെ പറ്റി കർത്താവ് പറയുകയാണ്, ഇസ്രായേൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും, രാജ്യത്തിന്റെ പുത്രന്മാരെ എല്ലാം തള്ളിക്കളയും. റോമിൽ നിന്നും അഥവാ പടിഞ്ഞാറെന്നുള്ളവനാണ് ഈ ശതാധിപൻ എന്ന് നമുക്ക് ഈ ഭാഗത്തു നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ദൈവജനമെന്ന് സ്വയം അഭിമാനിക്കുന്ന യഹൂദന്മാർ ഇരുളിലേക്ക് തള്ളപ്പെടുമ്പോൾ ഈ ശതാധിപൻ സ്വർഗരാജ്യത്തിൽ മത്തിഹായോടൊപ്പം പന്തിക്കിരിക്കുമെന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പം തന്നെ കേൾക്കുന്ന യഹൂദന്മാരില് എത്ര വലിയ അമർഷമാണ് ഈ പ്രശംസ കൊണ്ടുണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഇത്ര വലിയ പ്രശംസ യേശു തമ്പുരാൻ ഈ ശതാധിപനെ നൽകുന്ന എന്തുകൊണ്ടാണ്? അയാളുടെ മനോഭാവം അഥവാ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ശ്രേഷ്ഠത ഏറ്റവും അഭിനന്ദനീയമായിട്ടുള്ള കാര്യമാണെന്ന് കർത്താവ് കാണുന്നു. നാല് തരത്തിലാണ് വേദശാസ്ത്രജ്ഞന്മാരിതിനെ വിശദീകരിക്കുന്നത്. ഒന്നാമത്, ഈ ശതാധിപന്റെ മനോഭാവം ആദരമർഹിക്കുന്നതായിട്ട് കർത്താവ് കാണുന്ന ഒന്നാമത്തെ കാര്യം ദാസനോടുള്ള തന്റെ മനോഭാവം. ഒന്ന്, സഹദാദിപന് തന്റെ ദാസനോടുള്ള മനോഭാവം. ഈ ദാസൻ, ഈ വേലക്കാരൻ, ഈ വീട്ടിലെ ജോലിക്കാരൻ പക്ഷപാതം പിടിച്ച് വേദനപ്പെട്ട് വീട്ടിൽ കിടക്കും. മത്തായിയുടെ സുവിശേഷത്തിലും സഹദാദിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നുവെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം ഇപ്പോൾ വായിച്ച് കേട്ടു. അക്കാലത്ത് ഈ വീട്ടിലെ ദാസന്മാരെ, വേലക്കാരെന്ന് പറയുന്നവര് അടിമകളായിരുന്നു. അപ്പൊ അടിമകളോട് യജമാനന്മാർക്ക് അന്നുണ്ടായിരുന്ന മനോഭാവം ഏതു വിധമായിരുന്നു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അടിമയെ മനുഷ്യനായി അന്നുള്ളവർ കരുതിയിട്ടില്ല. അവരെ ജീവനുള്ള ഉപകരണം മാത്രമാണ് അടിമയെന്നാണ് അന്ന് കാണുന്നത്, അന്ന് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ നിർജീവമായ അടിമകളാണ് ഉപകരണങ്ങൾ. ജീവനുള്ള ഉപകരണം മാത്രമാണ് ഒരു അടിമയെന്ന് പറയുന്നത്. യജമാനും അടിമയും തമ്മിൽ പൊതുവായിട്ടൊന്നുമില്ല എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അരിസ്റ്റോട്ടൽ എന്ന് പറയുന്ന ഫിലോസഫർ പറയുന്നുണ്ട് അടിമയും യജമാനുമായിട്ട് അവർ തമ്മിൽ യാതൊരു സാമ്യവുമില്ല. പ്രാചീന കാലത്ത് ജീവിച്ച റോമാക്കാരായ ഒരു ഗ്രന്ഥകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് കൃഷിക്കുള്ള ഉപകരണങ്ങൾ മൂന്ന് തരമുണ്ട്. ഒന്ന് സംസാരിക്കുന്നവ, ഒന്ന് ശബ്ദിക്കുന്നവ, ഒന്ന് നിശബ്ദമായവ. സംസാരിക്കുന്നവെന്ന് പറയുന്നത് അടിമകൾ, ശബ്ദിക്കുന്നവ എന്ന് പറയുന്നത് മൃഗങ്ങൾ, നിശബ്ദമായിട്ടുള്ളതെന്ന് പറയുന്നത് തൂമ്പായും മൺവെട്ടിയും കലപ്പ അങ്ങനെയുള്ള ആദിയായ ഉപകരണങ്ങൾ. അപ്പം മൃഗങ്ങളെയോ ഉപകരണങ്ങളെയോ അപേക്ഷിച്ച് അടിമയ്ക്കുള്ള ഏക വ്യത്യാസം എന്ന് പറയുന്നത് അവൻ സംസാരിക്കുമെന്നുള്ളത് മാത്രമാണ്. അപ്പം പഴയ ഉപകരണം, പൈത്തനോ രോഗിയോ ആയ അടിമ എന്നിവ ലഭിക്കുന്ന വിലയ്ക്ക് വിൽക്കുകയോ പുറത്തെറിഞ്ഞ് കളയുകയോ ചെയ്യണമെന്നാണ് പുരാതന ചിന്തയിൽ ഉണ്ടായിരുന്നതെന്ന് ചരിത്രത്തിൽ പലപ്പോഴും കാണുന്നുണ്ട്. അപ്പം ഈ അടിമയ്ക്ക് തന്റെ ദാസന് യാതൊരു തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളൊന്നുമില്ലായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ കേവലം ഒരു ഉപകരണത്തിന് തുല്യമായിട്ട് മാത്രമേ ഈ ദാസനെ അന്ന് പരിഗണിച്ചിട്ടുള്ളൂ. എന്നാൽ ഈ ശതാദിപന്റെ മനോഭാവം വളരെയധികം അത്ഭുതാവഹമാണ്. പക്ഷപാതം പിടിച്ച് ഇരിക്കാറായി കിടക്കുന്ന അടിമയെ എത്ര കരുണയോടെ അയാൾ കരുതുന്നു. ഈ തളർന്ന കിടപ്പിലായ ഈ ദാസനെ ശുശ്രൂഷിക്കുവാൻ വേറെ ദാസന്മാരെയാക്കുന്നു. ഈ അടിമയ്ക്ക് സൗഖ്യം ലഭിക്കുവാനായി അവൻ ബുദ്ധിമുട്ടി യേശുവിന്റെ അടുത്തിൽ വരുന്നു. ശതാദിപന് പ്രിയനായ ദാസൻ എന്നാണ് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടിമയോട് സ്നേഹവും കരുതലുമുള്ള യജമാനനാണ് ഈ ശതാദിപൻ. തന്റെ ദാസനോട് വലിയ സ്നേഹമായിരുന്നു യജമാനന്. ദാസന് പക്ഷപാതമാണ് ജോലി രോഗം, അഥവാ പൊറുക്കാത്ത രോഗം. ഒരു തരത്തിലും ഇത് ഹീൽഡാകത്തില്ല. അപ്പൊ അവൻ കഠിനമായി വേദനപ്പെട്ട് ആസന്ന മരണനായിരിക്കുകയാണ്. ഏറെക്കുറെ മരിക്കാറാണ്. അക്കാലത്തെ പതിവനുസരിച്ചാണെങ്കിൽ വീട്ടിൽ നിന്നും ആ ദാസനെ പുറത്താക്കുമായിരുന്നു. എന്നാൽ ഈ ശതാദിപൻ അവൻ ആശ്വാസത്തിന് ആവശ്യമായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യുകയാണ്. അവന്റെ വേദനയിലും അവന്റെ അവശതയിലും സഹതപിക്കുന്ന യജമാനനെ നാം കാണും. അപ്പൊ അവന് ഈ ദാസന് തന്റെ ദാസന് സൗഖ്യം ലഭിക്കുന്നതിനുള്ള മാർഗങ്ങൾ ആരായുകയാണ്? രോഗികൾക്ക് സൗഖ്യം നൽകുന്ന യേശു തമ്പുരാൻ നഗരത്തിൽ വന്നിട്ടുണ്ട് എന്ന് കേട്ട ഉടൻ അയാൾ യേശുവിനെ സമീപിക്കുകയാണ്. നിസ്സഹായനായ, യാതൊരു സഹായത്തിനും അർഹതയില്ലാത്തവനായ അടിമയോട് സ്നേഹവും കരുതലും കാട്ടുന്ന ഈ യജമാനൻ, സ്നേഹവും കരുതലും കാട്ടുന്ന ഈ ശതാദിപൻ, അന്ന് സർവസാധാരണമായി നിന്നും വിഭിന്നമായ രീതിയിൽ എന്നാൽ ഉത്കൃഷ്ടമായ വിധത്തിൽ ഈ ദാസനോട് ഈ പട്ടാളക്കാരൻ കാട്ടിയ ആർദ്രത നിറഞ്ഞ മനോഭാവം യേശുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് യേശുവിന്റെ പ്രശംസയാർജിച്ചു. ഇതാണ് ഒന്നാമത്തെ കാര്യം, ദാസനോടുള്ള തന്റെ മനോഭാവം. ഈ ശതാദിപന് തന്റെ ദാസനോടുള്ള മനോഭാവം അന്ന് സർവസാധാരണമായിരുന്നതിലും വ്യത്യസ്തമായ രീതിയിൽ ഉത്കൃഷ്ടമായ വിധത്തിൽ തന്റെ ദാസനോട് ഈ പട്ടാളക്കാരൻ കാട്ടിയ കരുണ നിറഞ്ഞ മനോഭാവം യേശുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് യേശുവിന്റെ പ്രശംസയാർജിച്ചു. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ടുള്ള കാര്യം, ഈ ശതാധിപന്റെ അയൽക്കാരനോടുള്ള തന്റെ മനം. അപ്പം ഈ ശതാധിപന് തന്റെ അയൽക്കാരായ യഹൂദന്മാരോട് താൻ പ്രദർശിപ്പിച്ച മനോഭാവം അതിശ്രേഷ്ഠമാണ്. അത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ കാണുവാൻ സാധിക്കും. യഹൂദന്മാര് ഇതര വർഗക്കാരെയെല്ലാം, ഇതര മതക്കാരെയെല്ലാം പുച്ഛിച്ച്, ഇതര വർഗങ്ങളിൽപ്പെട്ടവരെ എല്ലാം നായ്ക്കളെന്നാണ് യഹൂദന്മാർ വിളിച്ചിരുന്നത്. പുറജാതികളെല്ലാം നായ്ക്കളെന്ന് വിളിച്ചു. സ്വാഭാവികമായും ഈ റോമൻ ശതാധിപനെ പറ്റിയും ഈ റോമ പട്ടാളക്കാരനെ പറ്റിയും ഈ പേര് അവരുപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇതര വർഗക്കാരുടെ, ഇതര മതക്കാരുടെ ഭവനങ്ങളിൽ കയറുകയോ അവരുമായി ഏതെങ്കിലും ഇടപാടുകൾ നടത്തുകയോ ചെയ്യുന്നത് ഒരു യഹൂദന് നിഷിദ്ധമായിരുന്നു. നമ്മൾ ഓർക്കണം, ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് റോമാ ഗവൺമെന്റിന്റെ അധികാരത്തിലായിരുന്നു യഹൂദ്യ. എക്കാലത്തും സ്വാതന്ത്ര്യത്തെ ആഗ്രഹിച്ച യഹൂദന്മാർ റോമാ ഗവൺമെന്റിനെയും അതുമൂലം ആ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരെയും വെറുത്തു വന്നതായിട്ട് ചരിത്രത്തിൽ നാം കാണുന്നുണ്ട്. അപ്പൊ റോമൻ അധികാരത്തിന്റെ ഒരു കാണപ്പെട്ട രൂപമായി കഫർനൗമിൽ കാണപ്പെടുന്നത് ഈ ശതാധിപനെയാണ്. യഹൂദന്മാർക്ക് റോമാ ഗവൺമെന്റിനുള്ള വിദ്വേഷം തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥന്റെ നേരെ പ്രതിഫലിച്ചിരിക്കും എന്നുള്ളത് സത്യമാണ്. എന്നാൽ അവരുടെ മൂപ്പന്മാര് യേശുവിനെ സമീപിച്ച് പറയുന്നത് കേൾക്കുക. ഈ സുവിശേഷത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നു, ഈ ശതാധിപന്റെ ദാസന് രോഗമാണ്, നീ ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, തന്നെയുമല്ല നമുക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു. അപ്പൊ തന്നെ വെറുക്കുന്ന ജനത്തെ സ്നേഹിക്കാനും അവർക്കൊരു പള്ളി പണിയിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അവരോട് ഔദാര്യഭാവം കാട്ടുവാനും ഈ ശതാധിപന് കഴിഞ്ഞു. നമുക്ക് ഓർക്കാം, മനസ്സിലാക്കണം, സംസ്കാരത്തിന് സാദൃശ്യവും വിശ്വാസാചാരങ്ങളില് യോജിപ്പുള്ളവരോട് സ്നേഹവും അവരോട് മാത്രം കൂട്ടായ്മ ആചരിക്കുന്ന, പാലിക്കുന്ന പ്രവണതയാണ് ഭൂരിപക്ഷം ആൾക്കാർക്കുള്ളത്. നമുക്കൊക്കെ ഉള്ളതാ ഇല്ലേ? നമ്മുടെ വിശ്വാസത്തില്, നമ്മുടെ സംസ്കാരത്തില്, നമ്മളുമായിട്ടെല്ലാം ചേർന്ന് പോകുന്നവരില് അവരോട് മാത്രം നമ്മൾ ഡീൽ ചെയ്യുന്നു, അസോസിയേറ്റ് ചെയ്യുന്നു. എന്നാൽ കർത്താവ് നമ്മോട് നിർദ്ദേശിക്കുന്നത് എന്തെന്ന് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. കർത്താവ് പറയുന്നത് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് പ്രാർത്ഥിപ്പീൻ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെയല്ലയോ ചെയ്യുന്നത്. അപ്പൊ ഭിന്നവർഗക്കാരും റോമൻ ജനതയെ വെറുക്കുന്നവരുമായ യഹൂദന്മാരെ സ്നേഹിക്കുന്നവനായിരുന്നു ഈ ശതാധിപൻ. സ്നേഹത്തിലൂടെയും അവരോടുള്ള ഔദാര്യ മനോഭാവത്തിലൂടെയും അയൽക്കാരായ യഹൂദന്മാരുടെ നല്ല സാക്ഷ്യം അയാൾ ആർജിച്ചത് കർത്താവിന്റെ പ്രശംസയ്ക്ക് പാത്രമായി. തന്റെ അയൽക്കാരനോടുള്ള മനോഭാവം ഈ ശതാധിപന് തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തന്റെ ശത്രുവാണ് യഹൂദനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ റോമാ പടയാളിയായിരുന്ന, ഒരു പുറജാതിയായിരുന്ന ഈ ശതാധിപൻ യഹൂദനെ സ്നേഹിച്ച് അവനൊരു പള്ളിയും വെച്ചു കൊടുത്തു. അവര് തന്നെ വന്ന് സാക്ഷ്യം പറയുകയാണ് കർത്താവിനോട്, അവന്റെ ദാസനെ നീ സൗഖ്യപ്പെടുത്തണം, കാരണം അവന് ഇത് ലഭിക്കുവാൻ അവൻ യോഗ്യനാണ്. കാരണം അയാളുടെ മനോഭാവം വളരെ നല്ലതാണ്. കർത്താവ് സ്നേഹിതരെ, രണ്ടാമത്തെ കാര്യം ഇതാണ്. ശതാധിപനെ പറ്റി പറയുമ്പോഴേ തന്റെ അയൽക്കാരനോടുള്ള മനോഭാവം, നമ്മുടെ മനോഭാവം എന്താണ് എന്ന് നാം ഇന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. മൂന്നാമത്, തന്നോട് തന്നെയുള്ള മനോഭാവം. അയാൾ കർത്താവിനോട് പറയുന്ന വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് യേശു പറയുമ്പോൾ ശതാധിപൻ നൽകിയ മറുപടി വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. മത്തായി സുവിശേഷം 8-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവെ നീ എന്റെ വീടിനകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. കർത്താവിന്റെ മുഖം കണ്ട മാത്രയിൽ, അല്ലെങ്കിൽ കർത്താവിനെ പറ്റി കേട്ട മാത്രയിൽ സ്വന്തം അയോഗ്യതയെ പറ്റിയുള്ള ബോധം ഈ ശതാധിപനിൽ ഉണ്ടാകുകയാണ്. ലൂക്കോസ് രേഖപ്പെടുത്തുന്നത് വ്യത്യസ്ത വാചകങ്ങളാണ്. എന്നാൽ ശതാധിപന്റെ അയോഗ്യതാബോധം അവിടെ ആവർത്തിച്ച് പ്രകാശിപ്പിക്കുകയാണ്. അവിടെ ആൾക്കാരെ വിട്ട് അറിയിക്കുകയാണ്, കർത്താവ് വരുന്നുവെന്നറിഞ്ഞ് തന്റെ വീടിന്റെ അടുത്തായപ്പോഴ് വേറെ കുറെ പേരെ വിട്ടിട്ട് ഈ ശതാധിപൻ പറയുകയാണ്, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ അവൻ നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പ്രാർത്ഥനീയ പരിഭാഷയിൽ കാണുന്ന വാചകം ശ്രദ്ധേയമാണ്. പറയുന്നത് അങ്ങനെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല, ഞാൻ യോഗ്യനല്ല എന്ന ചിന്ത അപകർഷതാബോധത്തിന് ചിലപ്പോൾ ഉണ്ടാക്കി. എന്നാൽ ഇവിടെ കാണുന്നത് അപകർഷതാബോധമല്ല, അത് ലോകത്തിലുള്ള ഏറ്റവും വലിയ ശക്തിയാണ് റോമാ സാമ്രാജ്യം. റോമാ പൗരന് അന്യർക്കില്ലാത്ത അനേകം ശ്രേഷ്ഠ പദവിയുള്ള അവകാശങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് ലേഖനങ്ങൾ, പൗലോസിന്റെ ലേഖനങ്ങളുണ്ട്, റോമാ പൗരത്വത്തെ പറ്റി അഭിമാനപൂർവമാണ് പൗലോസ് പോലും പറയുന്നത്. പലസ്തീൻ രാജ്യം അടക്കി ഭരിക്കുന്ന റോമാ ഗവൺമെന്റിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും ഈ സംഭവം നടക്കുന്ന കഫർനഹൂമിൽ സർവാധികാരമുള്ള ഭരണാധികാരിയാണ് ഈ ശതാധിപൻ. നീ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യൻ എന്ന് യഹൂദ മൂപ്പന്മാർ അവനെപ്പറ്റി യേശുവിന്റെ മുമ്പാകെ സാക്ഷീകരിക്കുകയാണ്. അപ്പൊ യേശുവിന്റെയും യഹൂദജനത്തിന്റെയും പ്രശംസയ്ക്ക് പാത്രമായ ഈ പട്ടാളക്കാരൻ, ഈ ഉദ്യോഗസ്ഥൻ, ഈ ശതാധിപൻ, ഈ ഭരണാധിപൻ, ഈ കഫർനഹൂം എന്നുള്ള സിറ്റിയുടെ കമ്മീഷണർ, അധികാരി, തന്നെപ്പറ്റി ചിന്തിക്കുന്നത് ദൈവപുത്രനായ യേശുവിനെ സമീപിക്കുവാൻ പോലും തനിക്ക് യോഗ്യതയില്ല എന്നാണ്. സാമൂഹ്യ നിലയിലും അധികാരത്തിലും അയാൾ ഉന്നതനാണ്, ജീവനാണ്, അധികാരമുള്ളവനാണ്. എന്നാൽ ധാർമ്മികവും ആത്മികവുമായ നിലവാരത്തിൽ തന്റെ കുറവുകളെ പറ്റി അവൻ ബോധവാനായിരുന്നു. തന്റെമാണ് യേശുവിനെ സമീപിക്കാൻ ഞാൻ യോഗ്യനല്ല എന്നവൻ പറയുന്നത്. കർത്താവിൽ നമ്മൾ സ്നേഹിതരെ, നാം ചിന്തിച്ചു നോക്കുക, നമ്മുടെ അയോഗ്യതകളെ പറ്റി ചിന്തിച്ചു നോക്കുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളും നമ്മുടെ അയോഗ്യതകളും തമ്മിൽ നമ്മൾ കമ്പാരിസൺ ചെയ്ത് നോക്കുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ പ്രവർത്തികളുണ്ടാണോ എന്ന് നാം ചിന്തിച്ചു നോക്കുക. ഒരിക്കലുമല്ല എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മളെ അത്യധിക അനുഗ്രഹമായി വഴി നടത്തുന്ന ദൈവം കർത്താവ്. നാം ചിന്തിക്കുക നമ്മുടെ മനോഭാവം എന്തായിരിക്കണം. ഈ ശതാധിപൻ പറഞ്ഞ പോലെ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യരല്ല, ഇനി ഞാൻ നിന്റെ അടുക്കൽ വരുവാൻ പോലും ഞാൻ യോഗ്യരല്ല, പക്ഷേ നീ എന്നോട് കരുണ കാണിക്കണം. ഇതാണ് തന്നോട് തന്നെയുള്ള മനോഭാവം ശതാധിപന്റേത്. ഞാൻ ഒരിക്കലും യോഗ്യനല്ല കർത്താവെ, നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ എന്റെ വീടിനകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. അത് വെറുതെ ഒരു അപകർഷതാബോധത്തിലൊന്നും ഉണ്ടായതല്ല, അധികാരിയാണ്, അധികാരമുള്ളവനാണ്. എന്നിട്ട് പോലും കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ കമ്പാരിസന്റെ അപ്പുറത്തായിട്ട് തന്റെ കുറവുകളെ പറ്റി ബോധവാനായിരുന്നു. ഈ അവസാനമായിട്ടുള്ള ഒരു കാര്യം യേശുവിനോടുള്ള ശതാധിപന്റെ മനോഭാവം. കർത്താവെ, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരൻ സൗഖ്യം വരും. അപ്പൊ ഞാൻ ഉദാഹരണം പറയുന്നുണ്ട്. എന്റെ കീഴിൽ പട്ടാളക്കാർ പലരുണ്ട്. ഒരുവനോട് ഞാൻ ഓർഡർ ചെയ്യുകയാണ്, നീ പോകാന്ന് പറയാൻ പോകുന്നു. മറ്റൊരുത്തോട് വരികയെന്ന് പറഞ്ഞാലും അവൻ വരുന്നു. വേറൊരു പട്ടാളക്കാരനെ വിളിച്ച് ഞാനത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ഉടനെ ചെയ്യുന്നു. റോമ ചക്രവർത്തി ഒരു വാക്ക് പാലിച്ചാൽ റോമ സാമ്രാജ്യത്തിലെ ഏത് വലിയ ഗവർണർക്കും സ്ഥാനചലനം സംഭവിക്കും. ചക്രവർത്തി സാമ്രാജ്യം എവിടെയും സർവാധികാരിയാണ്. അതുപോലെ തന്നെ സദാധിപന്റെ കീഴിലുള്ള പടയാളികളും അവന്റെ ഏത് കൽപ്പനയും ചോദ്യം ചെയ്യാതെ അനുസരിക്കും. അപ്പൊ ഈ ശതാധിപൻ യേശുവിനെ കാണുന്നതും സകല അധികാരവുമുള്ളവനായാണ്. അത് നിമിത്തം സമീപത്തും വിദൂരത്തും വ്യാപകമാണ്. ഇതൊരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യം സൗഖ്യം വരുമെന്ന് കർത്താവ് ശതാധിപൻ പറയുകയാണ്. പക്ഷപാതക്കാരൻ സൗഖ്യം പ്രാപിച്ച ആരും കണ്ടിട്ടില്ല. തർക്കം കിടക്കുന്ന സൗഖ്യം പ്രാപിച്ച ആരും കണ്ടിട്ടില്ല. മനുഷ്യനാൽ അവന് സൗഖ്യം നൽക സാധ്യമല്ല എന്ന് ശതാധിപന് നല്ലതുപോലെ അറിയാമായിരുന്നു. എന്നാൽ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്തിന് സാധ്യമെന്ന് ഈ സദാധിപനങ്ങ് വിശ്വസിക്കുകയാണ്. ലോകത്തിൽ സകല അധികാരമുള്ളവനാണ് യേശുവെന്ന് അവനങ്ങ് മനസ്സിലാക്കുകയാണ്, അവനങ്ങ് വിശ്വസിക്കുകയാണ്. നിസ്സഹായനായ തന്റെ ദാസന് സൗഖ്യം ലഭിക്കാനായിട്ട് അങ്ങയുടെ ഈ അധികാരം ഉപയോഗിക്കണമേ എന്നാണ് സദാധിപന്റെ അപേക്ഷ. ഈ സദാധിപന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെയും ഭാവങ്ങളെയും തന്റെ ആറ്റിറ്റ്യൂഡിനെയും കണ്ട യേശു ഏറ്റവും വലിയ പ്രശംസ അവന് നൽകി. ഇസ്രയേൽ കൂടി ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അവിടെ അപൂർവമായിട്ടുള്ള പ്രശംസയാർജിച്ച ആ മനുഷ്യന്റെ ശ്രേഷ്ഠതയോ ആദരണീയമായ തന്റെ മനോഭാവമായിരുന്നു. എന്നെപ്പറ്റി ഉള്ള തന്റെ അയോഗ്യതയുള്ള അയോഗ്യതാബോധം, താൻ അർഹിക്കാത്തതൊക്കെ ലഭിച്ചിരിക്കുന്നു, ദൈവകരണം ലഭിച്ചിരിക്കുന്നു എന്നുള്ള ബോധം, അതുപോലെ തന്നെ കർത്താവിനെ അന്യരെ പറ്റിയുള്ള സ്നേഹം, യേശുവിലുള്ള വിശ്വാസം. അപ്പൊ ഞാൻ ആദ്യം നാല് കാര്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചു. ഒന്ന്, ദാസനോടുള്ള തന്റെ മനോഭാവം, ദാസനെ സ്നേഹിച്ച യജമാൻ. രണ്ട്, തന്റെ അയൽക്കാരനോടുള്ള മനോഭാവം, തന്റെ ശത്രുവാണ് യഹൂദനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സ്നേഹിക്കുകയും അവർക്കും ഒരു പള്ളി വെച്ചു കൊടുത്തിരിക്കുന്ന സദാധിപൻ. പിന്നെ തന്നോട് തന്നെയുള്ള മനോഭാവം, യേശുവിനെ പറ്റി ചിന്തിക്കും, കർത്താവ് നീ എന്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യമല്ല, ഞാൻ നിന്റെ അടുക്ക് വരുവാനും ഞാൻ യോഗ്യ പറ്റിയുള്ള തന്റെ മനോഭാവം. അതുപോലെ തന്നെ യേശുവിനോടുള്ള മനോഭാവം, ഈ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, പക്ഷപാതക്കാരൻ ഒരിക്കലും സൗഖ്യമാണെന്ന് ഞാൻ കണ്ടിട്ടില്ല, എന്നാലും നിന്നിൽ ഞാൻ വിശ്വസിക്കുകയാണ്, ലോകത്തിൽ സകല അധികാരമുള്ളവനാണ് യേശു എന്ന് ആഗ്രഹിക്കുകയാണ്. നിസ്സഹായന ദാസന് സൗഖ്യം ലഭിക്കാൻ ഈ അധികാരം ഉപയോഗിക്കണമേ. ഈ ശതാധിപന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കർത്താവിടെ നിവർത്തിക്കുക. നാം ഓർക്കണം, തന്നെ പറ്റിയുള്ള അനർഹതാ ബോധം, അന്യരെ പറ്റിയുള്ള സ്നേഹം, യേശുവിലുള്ള വിശ്വാസം, ഇത് മൂന്നുമായിരിക്കട്ടെ ഇന്ന് നാം പഠിക്കേണ്ടതും ഓർക്കേണ്ടതുമായ കാര്യം. നമ്മളെ പറ്റിയുള്ള നമുക്ക് യാതൊന്നും കരുണ ലഭിക്കുവാനോ അനുഗ്രഹം ലഭിക്കുവാനോ അർഹതയില്ല എന്നുള്ള ആ ബോധം, അതുപോലെ തന്നെ അന്യരെ പറ്റിയുള്ള സ്നേഹം, യേശുവിലുള്ള അനുജലമായ വിശ്വാസം. ദൈവം തമ്പുരാന്റെ പരിശുദ്ധ ദ്രോഹാമൂലം ഇതിന് നമ്മെ ഇടയാക്കുമാറാട്ടെ.
ബഹുമാനപ്പെട്ട ബെന്യേശൻ, അതുപോലെ വളരെ ശ്രേഷ്ഠമായ ഒരു വേദപുസ്തക ചിന്തയെ വളരെ ഭംഗിയായും ശാന്തമായും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എഴുതി ചേർക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അത് തികച്ചും അനുഗ്രഹീതവും പ്രസക്തവും നമ്മുടെ ജീവിതത്തിന് പ്രയോജനപ്പെടുന്നതുമായിരിക്കും എന്ന് ഞാൻ നിങ്ങളെ പോലെ പ്രത്യാശിക്കുകയാണ്. നാല് മനോഭാവങ്ങളെ കൃത്യമായി പരിചയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 8:5 എഴുതപ്പെട്ടിട്ടുള്ള സെഞ്ചൂറിയൻ അല്ലെങ്കിൽ ശതാധിപനെ കുറിച്ചുള്ള ഒരു ജീവിത വൃത്താന്തമാണ് നമ്മളോട് അച്ഛൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചതും പരിചയപ്പെടുത്തിയതും. 28 ഈ പുസ്തകത്തിൽ 5 നമുക്കറിയാം ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ മൊഴിമുത്തുകൾ എന്ന രീതിയിൽ ഭാഗ്യാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ചിന്തകൾ ആരംഭിക്കുകയാണ്. ഗലീല കടലിന് തൊട്ടടുത്തുള്ള ഭൂപ്രദേശത്ത് മലഞ്ചെരുവിൽ നിന്നുകൊണ്ട് ക്രിസ്തു തന്നെ പിൻപറ്റിയ ജനസമൂഹത്തോട് അനർഘളമായി സംസാരിക്കുന്നു. വിശപ്പും ദാഹവും ഒക്കെ മാറ്റിവെച്ച് ക്രിസ്തുവിന്റെ തിരുവചനങ്ങൾ മൊഴിമുത്തുകൾ ശ്രദ്ധാപൂർവം കേൾക്കുകയാണ്. അതുവരെ കേട്ടിട്ടില്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായ ഉപദേശങ്ങളും ചിന്തകളും കേട്ട് വലിയ ഊർജത്തിൽ മടങ്ങിപ്പോകുന്ന മനുഷ്യന്റെ മധ്യത്തിലേക്ക് തൊട്ടടുത്തുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവരുടെ മധ്യത്തിലേക്ക് താൻ പ്രസംഗിച്ചതെല്ലാം കൃത്യമായി ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുവാനായിട്ട് ക്രിസ്തു ഇറങ്ങി ചെല്ലുകയാണ്. അതിനുശേഷമാണ് 8 തുടങ്ങുമ്പോൾ തന്നെ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ വളരെ പുരുഷാരം അവനെ പിന്തുടരുന്നു. രണ്ട് കാര്യങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞു 8 മുമ്പ്. ഒന്ന്, തന്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യാവതാരത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് പ്രസംഗത്തിലൂടെ നന്നായിട്ട് അവതരിപ്പിച്ചു. അതിനെ തുടർന്ന് മനുഷ്യാവതാരത്തിൽ താൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ ചെയ്തു കാണിച്ചു. ഇതിനുശേഷമാണ് കഫർണഹൂം, അത് ടൗൺ ഓഫ് ജീസസ് എന്നാണ് കഫർണഹൂമിനെ പരിചയപ്പെടുത്തുന്നത്. ക്രിസ്തു തന്റെ അല്പകാലഘട്ടങ്ങൾ ബാല്യം കഴിഞ്ഞിട്ടുള്ള നസറെത്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയം ചെലവിട്ട ഒരു സ്ഥലമായിട്ട് കഫർണഹൂമിനെ വേദപുസ്തകം പരിചയപ്പെടുത്തുമ്പോൾ അവിടെ ചെന്ന് പരിചയപ്പെട്ട അല്ലെങ്കിൽ അവിടെ എത്തിയപ്പോൾ ഒരു ശതാധിപൻ കർത്താവിനെ കാണാൻ വരികയാണ്. ആ കാണാൻ വന്നപ്പോൾ ഉണ്ടായ ചില കാര്യങ്ങളെ കുറിച്ചാണ് അച്ഛൻ പ്രസ്താവിച്ചത്. ദാസനോടുള്ള തന്റെ മനോഭാവം, അയൽക്കാരനോടുള്ള സമീപനം, സ്വന്തം അയോഗ്യതയെ പറ്റിയുള്ള ദിവ്യമായ ബോധം, യേശുവിനോടുള്ള തന്റെ ഭക്തിപൂർവമായ മനോഭാവം, ഈ നാല് ചിന്തകളും അച്ഛൻ നന്നായിട്ട് വിശദീകരിച്ചു, നമ്മളെ പഠിപ്പിച്ചു. നാം പലപ്പോഴും ക്രിസ്ത്യാനി എന്നും ക്രിസ്തു ഉണ്ടെന്നും അല്ലെങ്കിൽ ക്രിസ്തുവാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ആധാരമെന്നും ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ജീവിച്ച വിശുദ്ധന്മാരെ കുറിച്ചുമൊക്കെ അഭിമാനപൂർവ്വം സംസാരിക്കുന്നവരാണ്. സഭയെക്കുറിച്ചും നിങ്ങൾ ഏത് സഭയെപ്പെട്ടോ, ചിലപ്പോൾ ചിലട് പറയുന്നത് ഞങ്ങൾ പരിമല തിരുമേനിയുടെ ഒക്കെ ആ പള്ളി അറിയാമല്ലോ, അറിയാം ആ പള്ളിപ്പെട്ടതാ, അല്ലെങ്കിൽ പുതുപ്പള്ളി ആ പള്ളി ആ സഭയെപ്പെട്ടതാ. ചിലട് പറയും മനോരമയുടെയാന്ന് പറയും, ചിലർ പറയും MRF-ന്റെയാന്ന് പറയും. ഇതൊക്കെ ഓരോരുത്തരുടെ വാക്ചാതുരിക്കകത്ത് കടന്നു വരുന്ന കാര്യം. ഇതെല്ലാം അഭിമാനപൂർവ്വം പറയുന്നതാണെങ്കിൽ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുക, ക്രിസ്തുവിന് നമ്മെ കുറിച്ച് അഭിമാനിക്കുവാൻ തക്കവണ്ണം എന്തെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പരിപൂർണമായി ആത്മാർത്ഥമായി ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നോമ്പ് നോക്കും, ദേവാലയത്തിൽ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പങ്കെടുക്കും, പറയുന്നതെല്ലാം ഒരു പരിധി വരെയൊക്കെ നമ്മൾ ചെല്ലും ചെയ്യും. തിരുമേനിമാരെയും അച്ഛന്മാരെയും ഒക്കെ ബഹുമാനിക്കും, മറ്റുള്ളവരോടൊക്കെ സ്നേഹത്തിൽ ഇടപെടും. പക്ഷെ ക്രിസ്തുവിന് അഭിമാനിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? ആ കാര്യത്തിലാണ് ക്രൈസ്തവനാണെങ്കിലും അല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലെങ്കിലും ക്രിസ്തീയതയുടെ നന്മകൾ, തീജ്വാലകൾ മനസ്സിൽ തുളുമ്പി സൂക്ഷിച്ചൊരു മനുഷ്യനായിട്ട് ശതാധിപനെ നമ്മൾ കാണുന്നത്. ക്രിസ്ത്യാനി ആണെങ്കിലും മനുഷ്യത്വമോ സ്നേഹമോ പ്രകടമാക്കാൻ ഇഷ്ടപ്പെടാത്ത, ലവലേശമില്ലാത്ത മനുഷ്യർ പലപ്പോഴും നമ്മുടെ മുമ്പിൽ പെടാറുണ്ട്. പക്ഷേ നമ്മൾ നമ്മളിലേക്കൊന്ന് നോക്കുക, നമ്മൾ ആ ഗണത്തിൽ പെടുന്നതാണോ? ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിൽ ഒത്തിരി പേരെ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ആ ആള് ശരിയല്ല, ആ തിരുമേനി അങ്ങനെയാണ്, ഈ അച്ഛൻ ഇങ്ങനെയാണ്, മറ്റേ കുടുംബക്കാർ ശരിയല്ല, മറ്റേ പള്ളിക്കാർ ശരിയല്ല, ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഈ നമ്മളിന്ന് പഠിച്ച വിഷയവുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇതിൽ ഏത് ഗണത്തിൽ പെടും? ക്രിസ്ത്യാനി ആണ്, പക്ഷെ ക്രിസ്തീയത മനസ്സിൽ സൂക്ഷിക്കുവാൻ നമുക്ക് ഇഷ്ടമുണ്ടോ? അതോ ക്രിസ്ത്യാനി ആണെങ്കിലും മനുഷ്യത്വത്തിന്റെ കാതൽ നമ്മിൽ നിന്ന് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണോ? ഈ ചിന്തകളൊക്കെ കൂട്ടിച്ചേർക്കുക. ദൈവം അച്ഛനിലൂടെ നമ്മളോട് സംസാരിച്ചതൊക്കെ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ചൈതന്യമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് കേട്ട വചനങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് പ്രത്യേകിച്ച് വിശുദ്ധന്റെ അനുഗ്രഹീതമായൊരു പെരുന്നാൾ ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ശതാധിപനുള്ള വിശ്വാസം, മനോഭാവം നമുക്കും ഉണ്ടാക്കിയെടുക്കുവാൻ ദൈവം നൽകുന്ന അർഹതയോടും അർഹതയല്ലാത്ത രീതിയിലും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ നന്നായിട്ട് ഉപയോഗിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രിയപ്പെട്ട ബെന്യച്ചന്റെ അനുഗ്രഹീതവും ദിവ്യവുമായ സന്ദേശത്തിന് ഞങ്ങൾ അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു. സുബോറ പ്രാർത്ഥനയുടെ പേരിലുള്ള പ്രത്യേകമായ സ്നേഹം ഇവിടെ അറിയിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. രാജേഷ് അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു, അച്ഛൻ ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഒരു യാത്രയുടെ ഭാഗത്തിലാണ് ആണെന്നുള്ള കാര്യം വ്യക്തമാക്കി. മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയം അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു. ക്യാൻസറിന്റെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ലളിത, തമ്പി അങ്കിൾ, ബേബി അങ്കിൾ ആലീസ് ജോസഫ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട്, സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഇടവകകളുമായി ബന്ധപ്പെട്ടും നമ്മുടെ അയൽഭവനങ്ങളുമായും നമ്മുടെ സുഹൃത്ത് വലയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അനേകർ ഇത് ഈ രോഗത്തിന്റെ കിടക്കിലൂടെ കടന്നു പോകാറുണ്ട്. എനിക്ക് ഞാൻ എപ്പോഴും ഈ യുവജനങ്ങളോട് കൂടുതൽ വേദപുസ്തകം പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം വല്ലപ്പോഴും ഈ ആശുപത്രികളിൽ അവർ പോയൊന്ന് സന്ദർശിക്കാൻ ഞാൻ പറയും. വോളണ്ടിയറിംഗ് വർക്ക് ചെയ്യാൻ വേണ്ടിയല്ല, അത് ഒന്നത് അവർക്ക് ഉപരിപഠനം നടത്താൻ വേണ്ടിയാ, അല്ലാതെ ഒരു സാവകാശം അല്ലെങ്കിൽ അല്പസമയമെടുത്ത് രോഗികൾ കിടക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുട്ടികളെ കൊണ്ടുപോകണം. നമ്മൾ അവരെ കൊണ്ടുപോകാറില്ല, കാരണം അവര് ഭയപ്പെടും. മരണ വീട്ടിൽ കൊണ്ടുപോകാറില്ല, കാരണം അവർ പേടിച്ച് രാത്രി ഉറങ്ങത്തില്ല. ബാക്കി ഹൊറർ മൂവി എല്ലാം കൊണ്ട് കാണിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് സമീപിക്കാം. ഈ വ്യക്തികളെ ഒക്കെ ഹൃദയം നുറുങ്ങി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നമുക്ക് ഇടയാകണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. സ്നേഹവാനായ കർത്താവേ, നീ മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിലേക്ക് പിറന്നു, ദൈവപുത്രനായി ലോകത്തിൽ കടന്നു വന്നത് ഞങ്ങളുടെ പാപത്തിൽ ഞങ്ങളെ വീണ്ടെടുക്കുവാനാണെന്നോ ഞങ്ങൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്നു. ഈ ലോകത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഏറെയുണ്ട്. പക്ഷെ എപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സുഖലോലുപതയും സന്തോഷത്തിന്റെ നിമിഷങ്ങൾ മാത്രമാണല്ലോ. എങ്കിലും ഈ ലോകത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെ കുറിച്ച് ഞങ്ങൾക്ക് അല്പസമയം മനോവ്യസനത്തോടെ പ്രാർത്ഥിക്കുവാൻ, കണ്ണുനീരോടുകൂടി യാചിക്കുവാൻ ഞങ്ങൾക്ക് നൽകുന്ന ഈ വലിയ സന്ദർഭത്തെ നന്ദിയോടെ ഓർക്കുന്നു. ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന രോഗികളായിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് തൊട്ട് സൗഖ്യമാക്കുവാൻ തക്കവണ്ണം അങ്ങ് കരുണ കാണിക്കണമേ. ശതാധിപന്റെ അനുഗ്രഹീതമായ ഒരു ചിന്ത ഞങ്ങൾ പഠിച്ചുവെങ്കിലും ശതാധിപന്റെ മനോഭാവത്തിലേക്കാകുവാൻ ഞങ്ങൾ പലപ്പോഴും അതിന്റെ എളുപ്പ വഴികളെ തേടുന്നു. അതൊരു ഭാരിച്ച ബുദ്ധിമുട്ടുള്ള ജീവിതക്രമമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എങ്കിലും അതിലേക്ക് ഉയരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. നല്ലവനായ ദൈവമേ, ഈ സുബോറോ പ്രാർത്ഥന അനേകർക്ക് അനുഗ്രഹവും പ്രകാശവും നന്ദിക്ക് കാരണവുമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അത് പ്രയോജനപ്പെടുത്തുന്നവരെയും പ്രയോജനപ്പെടുത്താൻ ഇനിയും അതിന്റെ വെളിച്ചത്തെ തിരിച്ചറിയാത്തവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. കർത്താവ് നേതൃത്വം നൽകുന്ന എല്ലാവരെയും, അതിനുവേണ്ടി ചുമതലയേറ്റുന്നവരെയും സാങ്കേതിക കാര്യങ്ങൾ ചെയ്യുന്നവരെയും ഇന്ന് വചനം സംസാരിച്ച ശക്തനെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. കർത്താവിന്റെ കൃപയും കരുണയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഇടവകകളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, വ്യക്തി ജീവിതത്തിന്റെ മേൽ സമൃദ്ധമായ നന്മകളായി പരിശുദ്ധാത്മാന്റെ ശക്തിയാൽ ആവസിപ്പിക്കണമേ. ഞങ്ങളുടെ കുറവുകളൊക്കെ കർത്താവെ നീ അറിയുന്നു, അത് ക്ഷമിക്കണമേ. അത് ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. ഞങ്ങൾ മറ്റുള്ളവരോടുള്ള മനോഭാവത്തിൽ വലുതും ചെറുതും എന്ന് കാണാതെ ക്രിസ്തുവിൽ ഞങ്ങളെല്ലാം ഏക സ്വഭാവമുള്ളവരാണ്, ഐക്യത്തിലുള്ളവരാണെന്നും ദൈവത്തിന്റെ മന്ദിരമാണ് ഞങ്ങളെന്നും പൂർണ്ണമായ ബോധ്യം വരുമ്പോൾ അത് ജീവിതത്തിൽ ഏറെ പ്രകാശവും ശോഭയും ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്രകാരം ദൈവകൃപയുടെ സ്വർഗീയമായ സന്തോഷത്തിൽ ഞങ്ങളെ പരിപാലിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഇപ്പോൾ യാത്രയിലായിരിക്കുന്നവരെയും യാത്രയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നവരെയും ദൈവം നമ്പുരാന്റെ സന്നിധിയിൽ ഓർക്കുന്നു. ദൈവം നമ്പുരാന്റെ കൃപയാൽ നിറയ്ക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കുറവുള്ള പ്രാർത്ഥനകൾ അവിടുത്തെ സ്വർഗീയ സിംഹാസനത്തിന്റെ മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീർക്കുമാറാകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെയും പ്രത്യേകാൽ ഇന്ന് ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തികളോടും കുടുംബങ്ങളോടും ഇത് നേതൃത്വം കൊടുക്കുന്ന എല്ലാ വൈദികരോടും രോഗത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും കഴിഞ്ഞു കൂടുന്ന കുടുംബങ്ങളോടും വ്യക്തികളോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ ആവശ്യങ്ങളോടുകൂടിയും പരിശുദ്ധ സഭയോടുകൂടിയും നമ്മുടെ ഭദ്രാസനത്തോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. അനുഗ്രഹീതമായ ഇന്നത്തെ സുബോറോ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സമ്മേളിച്ച എല്ലാ വിശ്വാസ സമൂഹത്തെയും നന്ദിപൂർവ്വം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ സമയം ഇതിനുവേണ്ടി മാറ്റിവെച്ചതിൽ ദൈവം 30, 60, 100 പേരിന് ഫലം കൊടുക്കട്ടെ എന്നും രോഗികളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വചനം സംസാരിച്ച ബഹുമാനപ്പെട്ട ബെന്നിയച്ചനോടുള്ള സ്നേഹം പ്രിയപ്പെട്ട രാജേഷത്തിന് വേണ്ടിയും ഇതിൽ സംബന്ധിച്ച എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഒന്നിനായ മാമനശൻ ചികിത്സയുടെ അല്പസമയം ഹോസ്പിറ്റലിലായിരുന്നെങ്കിലും ആരോഗ്യത്തോടെ ഇപ്പോൾ ഭവനത്തിൽ സന്തോഷത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട വി സി വർഗീസ് സച്ചൻ, മറ്റ് വൈദികർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നവരെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾ വളരെ ഭംഗിയായി നമുക്കെല്ലാം കേൾപ്പിക്കത്തക്കവണ്ണം ക്രമീകരിക്കുന്ന മനോജ് മാത്യു, അദ്ദേഹത്തോടും ഉള്ള പ്രത്യേകമായ സ്നേഹം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.